നമുക്ക് നമ്മുടെ ക്ലാസ് തുടരുകയാണ്. മത്തായി സുവിശേഷകൻ പല വിഷയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതിനും ആധികാരികത വെളിപ്പെടുത്തുന്നതിനുമാണ് അഥവാ അതിനും വേണ്ടി ആയിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞല്ലോ. യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതുന്നതാകൊണ്ട് എഴുത്ത് രീതി അഥവാ തൻ്റെ സുവിശേഷത്തിൻ്റെ കൊണ്ടുപോക്ക് അവർക്ക് മനസ്സിലാകത്തക്കവണ്ണവും അവർക്ക് പ്രയോജനപ്പെടത്തക്കവണ്ണവും ആയിരുന്നു. അതിൽ ഇതുവരെ നാം ചിന്തിച്ചപ്പോൾ പ്രവാചക വാക്യങ്ങൾ ചില വിഷയങ്ങൾ ചരിത്ര സംഭവമായി കാണിച്ചുകൊണ്ട് ചരിത്രവും പ്രവചനവും ഇതിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് കാണിക്കുവാൻ, ഉദാഹരണമായി ഹെരോദാവിൻ്റെ കൊട്ടാരം, ഹെരോദാവിൻ്റെ ചിന്താഗതി, ഹെരോദാവും വിദ്വാൻമാരുമായി സംസാരിച്ചപ്പോൾ സൂത്രത്തിൽ ഹെരോദാവ് വിദ്വാൻമാരോട് നിങ്ങൾ തിരിച്ചു വരണമെന്നും തിരിച്ചു വന്നാൽ ഞാനും പോയി ആ ശിശുവിനെ നമസ്കരിക്കുമെന്നും പറഞ്ഞ സൂത്രപരമായ വാക്കുകൾ ഇതെല്ലാം മത്തായി സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തുടർന്ന് നോക്കിയാൽ തൻ്റെ ഈ സുവിശേഷത്തിൽ പല മാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ദൂതൻ, ദർശനം, നക്ഷത്രം, സ്വപ്നം, വിദ്വാൻമാർ, പ്രവാചകന്മാർ, ഇങ്ങനെ പല വ്യക്തികളെ, വിഷയങ്ങളെ തൻ്റെ ഉപദേശം അല്ലെങ്കിൽ തൻ്റെ ചരിത്രരേഖ ഉറപ്പും സത്യവുമാണെന്ന് കാണിക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമതായി ദൂതൻ, സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷനായി പറഞ്ഞു, മറിയയിൽ ഉൽപ്പാദിതമായ ശിശു പരിശുദ്ധാത്മാവിലാണെന്നും തന്മൂലം മറിയയെ ചേർത്ത് കൊള്ളണമെന്നും. ഇവിടെ മറിയയും ജോസഫിനെയും തമ്മിൽ യോജിപ്പിക്കുന്നത് ഒരു ദൂതനും ഒരു ദർശനവുമാണ്. അടുത്ത് നോക്കൂ, അത് മത്തായി 1:19-21 വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണാം. യേശു ഒന്ന് പേരിടണമെന്ന് മാതാപിതാക്കന്മാരുടെ ചിന്തയല്ല, ദൂതൻ പറഞ്ഞതാണ് യേശു എന്ന് പേരിടണം. യേശു എന്ന ആ പേരിൻ്റെ അർത്ഥം അവിടെ എഴുതിയിട്ടുണ്ട്, ഇമ്മാനുവേൽ എന്ന് പേരിടുകയാണ്. തുടർന്ന് നാം ചിന്തിച്ചാൽ വിദ്വാൻമാർക്കും സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി, യെരുശലേമിലേക്ക് പോകാതെ വേറെ വഴിയായി സ്വദേശത്തേക്ക്, അതുകൊണ്ട് അവർ മടങ്ങിപ്പോയി. അവർ നേരെ മടങ്ങി വരുവാൻ ദൂതൻ സമ്മതിച്ചില്ല. ദൈവിക നിയന്ത്രണം ഓരോ സ്റ്റെപ്പിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്ത് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷനായി മിസ്രൈമിൽ പാർക്കുവാൻ കൽപ്പിച്ചു, അവിടെ നിന്ന് മിസ്രൈമിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുവാൻ പറഞ്ഞു, അവിടെ പാർക്കുവാൻ കൽപ്പിച്ചു. മിസ്രൈമിൽ പോയതും പ്രവചന നിവർത്തിയായി മത്തായി രേഖപ്പെടുത്തി. 15-ാം വാക്യം, 2:15 മുതലുള്ള വേദഭാഗം 15-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഹെരോദാവിൻ്റെ മരണത്തോളവും അവൻ അവിടെ പാർത്തു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് മീഖാപ്രവാചകൻ, മീഖാപ്രവചനം 5:2 ആ പറഞ്ഞത് ഈ സംഭവവുമായി യോജിപ്പിക്കുവാൻ മത്തായിക്ക് കഴിഞ്ഞു. മീഖായുടെ പ്രവചനത്തിലെ ആ വിഷയം മറ്റാരെ കുറിച്ചാണ് എന്നാർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ മത്തായി വ്യക്തമായി പറഞ്ഞു, മീഖ പ്രവചിച്ചിരിക്കുന്നത് എൻ്റെ മകനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരണം, അഥവാ മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അതും അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. നോക്കൂ, ഹെരോദാവ് കുട്ടികളെ കൊല്ലിച്ചു എന്ന് ഒരു ചരിത്രമായി താൻ പറയുമ്പോൾ ആ ചരിത്രം എങ്ങുമില്ല, വേറെ വേദഭാഗങ്ങളിലോ മറ്റെവിടെയും ഒന്നും കാണാൻ കഴിയുന്നില്ല. എങ്ങനെയാണത് തനിക്ക് ലഭിച്ചതെന്നും അറിഞ്ഞുകൂടാ. എന്നാൽ താൻ പറയുന്നു, ആ സംഭവിച്ചതും യാദൃച്ഛികമല്ല. ആ സംഭവിച്ചത് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 17-ാം വാക്യം, റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായി. യിരെമ്യാവ് 31:15 അവൻ ഉദ്ധരിച്ചിരിക്കുന്നത്. വിദ്വാൻമാർ മടങ്ങിപ്പോയില്ല. എന്തുകൊണ്ടെന്നാൽ സ്വപ്നത്തിൽ ആ വഴിയായി പോകരുത് എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. 12-ാം വാക്യം, 2:12 ഞാൻ വായിക്കുന്നു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഈ വേദഭാഗങ്ങൾ നമ്മൾ ഒന്നുകൂടെ നോക്കൂ. കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, മിസ്രയീമിൽ പാർക്കുവാൻ പറഞ്ഞു, മിസ്രയീമിൽ പോയത് പ്രവചന നിർത്തിയായി പറഞ്ഞു. അതുപോലെ തന്നെ മിസ്രയീമിൽ നിന്ന് തിരിച്ചു വിളിച്ചതും പ്രവചന നിവൃത്തിയായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ താൻ തൻ്റെ സുവിശേഷ എഴുത്തുകളെ വിവിധ മാർഗങ്ങളിലൂടെ ഉറപ്പിക്കുകയാണ്. ഇത് സത്യമാണെന്നും വിശ്വസനീയമാണെന്നും തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഹെരോദാവിൻ്റെ മരണവിവരവും ഇസ്രയേലിലേക്ക് പോകുവാനും ദൂതൻ വീണ്ടും പറയുന്നു. എന്നാൽ അർക്കലയോസിനെ ഭയന്ന് യഹൂദയിൽ പാർക്കാതെ യോസഫും മറിയയും നസറത്ത് ഗ്രാമത്തിൽ താമസിച്ചു. അതിലും പ്രവചന നിവർത്തി കാണുന്നു. അതും പ്രവചന നിവൃത്തിയായിട്ട് മത്തായി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് ഇനിയും കടന്നു വരാം. അത് 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമൊന്നുകൂടെ, അവൻ നസ്രേൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു. അതും പ്രവചന നിവൃത്തിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വന്നിട്ട് നമുക്ക് 3-ാം അധ്യായം തുടർന്ന് ചിന്തിക്കുകയാണ്. അദ്ദേഹം ആരംഭിക്കും, 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കി അവന് അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. 1-ാം വാക്യത്തിൽ യോഹന്നാനെ പെട്ടെന്ന് അവതരിപ്പിക്കുകയാണ്. ഈ യോഹന്നാൻ എവിടെ നിന്ന് വന്നുവെന്നോ അവൻ്റെ മാതാപിതാക്കൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ളവരായിരുന്നു എന്നോ ഒന്നും മത്തായി രേഖപ്പെടുത്തുന്നില്ല. പെട്ടെന്ന് രംഗപ്രവേശനം ചെയ്ത യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു. അതും യെശയ്യാ പ്രവചൻ്റെ പ്രവചന നിവൃത്തിയായി മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസും ഏകദേശം മത്തായി എഴുതിയിരിക്കുന്നത് പോലെയാണ് എഴുതിയിരിക്കുന്നത്, അഥവാ യോഹന്നാനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. യെശയ്യാവ് 40:3 ഉദ്ധരിച്ചിരിക്കുകയാണ് മത്തായി. മർക്കോസിൽ അതു തന്നെയാണ് ഉദ്ധരണിയെങ്കിലും അതോട് ചേർന്ന് അല്പം വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് മർക്കോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും മത്തായിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായി വേദപുസ്തകമുള്ളവർ അഥവാ വിദ്യാർത്ഥികൾക്ക് ഉള്ളത് കൊണ്ട് എല്ലാവരും എടുക്കൂ. അവിടെ മത്തായിയുടെ സുവിശേഷം 3:3 എഴുതിയിരിക്കുന്നത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എന്നാൽ മർക്കോസ് 1:2 ഇതേ ഉദ്ധരണി തന്നെയാണെങ്കിലും അല്പം വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും, കർത്താവിൻ്റെ വഴി ഒരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അപ്പോൾ ഈ രണ്ട് ഉദ്ധരണികളും ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചല്ലോ. നിങ്ങൾ പുസ്തകമെടുത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് തമ്മിൽ വ്യത്യാസം അല്പമായിട്ടുണ്ട്. മത്തായി സുവിശേഷകൻ ഉദ്ധരിക്കുമ്പോൾ ആദ്യത്തെ ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു എന്നുള്ളത് മലാഖി 3:1 പിന്നെ യെശയ്യാവ് 40:3 കൂടെ ചേർത്താണ് ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ മർക്കോസ് മത്തായിൽ നിന്ന് ലഭിച്ചതായ ഇൻഫർമേഷനിൽ നിന്ന് അഥവാ അറിവുകളിൽ നിന്ന് എടുത്തതാണോ, അതോ മർക്കോസിൻ്റെ സുവിശേഷം ആദ്യം എഴുതിയിട്ട് മത്തായിക്ക് ലഭിച്ചപ്പോൾ അതിലാദ്യത്തെ ആ മലാഖി പറഞ്ഞത് മാറ്റിയിട്ട് രേഖപ്പെടുത്തി അതോടുകൂടെ തൻ്റെ സുവിശേഷ ഭാഗം കൂടി ആരംഭിച്ചതാണോ എന്ന് നമുക്ക് പറയുവാൻ പ്രയാസമുണ്ട്. അല്ല, പരിശുദ്ധാത്മാവാണല്ലോ എല്ലാത്തെയും നിയന്ത്രിക്കുന്നത്. ഈ രണ്ടു ഭാഗവും തമ്മിൽ അല്പമായ വ്യത്യാസം നമുക്കവിടെ കാണുവാൻ കഴിയും. എന്നാൽ പ്രവാചക പുസ്തകത്തിൽ അഥവാ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് മത്തായിയും മർക്കോസും ഒരുപോലെ പറയുന്നു. എന്നാൽ ലൂക്കോസ് തൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് യോഹന്നാൻ്റെ ജനനത്തിൻ്റെ വിശദീകരണത്തോടുകൂടിയാണ്. നമുക്ക് ലൂക്കോസിൻ്റെ പുസ്തകം എടുക്കാം. ലൂക്കോസ് തൻ സുവിശേഷം എഴുതുന്നത് ശ്രീമാനായ തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. അവിടെ നോക്കൂ, തൻ്റെ ലക്ഷ്യം അഥവാ ഉദ്ദേശം ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുകൊണ്ട് നിനക്ക് ഉപദേശം ജപിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്ന് എന്ന് ആദ്യം മുതൽ സഹലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ലൂക്കോസ് യേശു കർത്താവിനോടുകൂടെ നടന്ന അപ്പോസ്തലന്മാർ ഒരുവനല്ല. എന്നാൽ മത്തായി കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിലും അപ്പോസ്തലന്മാരിലും ഒരുവനായിരുന്നു. താൻ ആ ദിവസങ്ങളിൽ കൂടെ നടന്നും ശുശ്രൂഷയിൽ പരിചയിച്ചും കർത്താവിൽ നേരിട്ട് കേട്ടുമുള്ള ആളാണ്. എന്നാൽ ലൂക്കോസ് എഴുതുന്ന ഈ കാലമായപ്പോഴേക്കും വിവിധമായ ചിന്താഗതികളും വിവിധമായ സംഭാഷണങ്ങളും പലരും ഐതിഹ്യങ്ങളും പലതും പറഞ്ഞ് പലർ പുസ്തകങ്ങൾ എഴുതുവാൻ പോലും അതിൻ്റെ പേര്. ഏതായാലും ആ കാലത്ത് ഈ നാല് പുസ്തകങ്ങളല്ലായിരുന്നു സുവിശേഷമായി ഉണ്ടായിരുന്നത്, പലരും പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് ലൂക്കോസിൻ്റെ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഒരു ചരിത്രമെഴുത്തുകാരൻ എന്ന നിലയിൽ ലൂക്കോസിൻ്റെ ആഗ്രഹം എന്താണ്? ക്രമമായി എഴുതണം, സൂക്ഷ്മമായി പരിശോധിക്കണം. സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കിട്ടിയ വാർത്തകളെയെല്ലാം അതുപോലെ അങ്ങ് ഇടുകയല്ല, പിന്നെയോ ഇത് ശരിയാണോ അങ്ങനെ തന്നെയാണോ മറ്റു പലതുമായി താൻ തുലനം ചെയ്ത് നോക്കിയിട്ട് വിവരങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇത് രേഖപ്പെടുത്തുവാൻ താൻ നിശ്ചയിച്ചു. അങ്ങനെ ആ ക്രമത്തിൽ നോക്കിയപ്പോൾ തൻ്റെ മുഖൗരയിൽ കൊണ്ടുവന്നത് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ്. അതിൻ്റെ 1:5 മുതൽ നോക്കിയാൽ ആ എഴുത്ത് രീതി വളരെ വ്യത്യസ്തമായി കാണുവാൻ കഴിയും. തൻ്റെ പ്രധാന വിഷയം യേശുവാണ് എങ്കിൽ തന്നെയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹൂദ്യ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത്, ശ്രദ്ധിച്ചു നോക്കൂ, അബിയാക്കൂറിൽ സഖറിയാവ് എന്ന് പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞ് ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ഇവിടെ യോഹന്നാൻ്റെ ജനനം, അവൻ്റെ പിതാവ് ആര്, അവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവൻ, ഏത് കൂറിൽപ്പെട്ടവൻ, അവൻ്റെ വേല എന്തായിരുന്നു, അവൻ്റെ പ്രായം എക്സാക്ട് ഇത്ര വർഷമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും വയസ്സ് ചെന്നവർ, ഭാര്യ എലിസബത്ത് അവൾ ആരുടെ മകളായിരുന്നു, നോക്കൂ ഈ വിവരങ്ങൾ. തൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തി ആയിരുന്നു, അവൾക്ക് എലിസബത്ത് എന്ന് പേർ. അപ്പോൾ ഇവർ രണ്ടുപേരും പൗരോഹിത്യ കുടുംബത്തിൽപ്പെട്ടവർ ആയിരുന്നു. അപ്പോൾ മുന്നോട്ട് നമ്മൾ വായിച്ചാൽ ആ സംഭവം, അവൻ്റെ ജനനത്തിൻ്റെ, യോഹന്നാൻ്റെ ജനനത്തിൻ്റെ സംഭവ വിവരം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലൂക്കോസ് ചരിത്രം ഇതുകൊണ്ട് തീർന്നില്ല. വീണ്ടും രണ്ടാമത് തൻ്റെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തി എഴുതിയപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് താൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ യോഹന്നാൻ്റെ ജനനത്തിൻ്റെ വിശദീകരണം, യേശുവിൻ്റെ ജനനം, ഈ കാര്യങ്ങൾ, അതുപോലെ തന്നെ യേശുവിൻ്റെ അമ്മയും യോഹന്നാൻ്റെ അമ്മയും തമ്മിൽ കണ്ടുമുട്ടുന്ന സന്ദർഭം, അപ്പോൾ ഒരു ആ അപൂർവകാര്യം സംഭവിച്ചത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി, നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കൂടാതെ അപ്പോൾ മറിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പ്രവചിച്ചു. പിന്നെ 66 മുതലുള്ള വാക്യങ്ങൾ, 67 വാക്യം നോക്കൂ. അവൻ്റെ അപ്പനായ സഖറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു. കുഞ്ഞിൻ്റെ ജനനം അഥവാ എലിസബത്ത് ഗർഭിണിയായ ദിവസം മുതൽ, അല്ലെങ്കിൽ ആ പ്രവചനം കേട്ട ദിവസം മുതൽ യോഹന്നാനെ പ്രസവിക്കുന്നതുവരെയും ഊമനായിരുന്നതായ സഖറിയാവ് പ്രവചിക്കുവാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അത് 68 മുതൽ 80 വരെയുള്ള വേദഭാഗങ്ങൾ, അഥവാ 79-80 വരെയുള്ള വേദഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 1:1-80 വരെയുള്ള വേദഭാഗങ്ങൾ യോഹന്നാൻ്റെ മാതാപിതാക്കന്മാരെ കുറിച്ചുള്ള വിവരം, ദൂതൻ പ്രത്യക്ഷനായി സക്കറിയാവിനോട് സംസാരിച്ച വിവരം, അതിൻ്റെ യോഹന്നാൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം രേഖപ്പെടുത്തിയിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തിന് ഗബ്രിയേൽ ദൂതൻ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫിന് വിവാഹനിശ്ചയം ചെയ്ത ആ മാന്യ വനിതയോട് ദൂതൻ സംസാരിക്കുന്ന വിവരം 28 മുതലുള്ള വേദഭാഗങ്ങൾ കാണുന്നു. ദൂതൻ അവളുടെ അടുക്കൽ ചെന്നു, അകത്തു ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിവരിച്ചു. ഇവിടെ ലൂക്കോസ് എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങൾ നാം പരിശോധിച്ച് നോക്കൂ, എത്ര സൂക്ഷ്മമായിട്ട്, വലിയ വിശദീകരണം മറ്റാരിൽ നിന്നും ലഭിക്കേണ്ട ആവശ്യമില്ലാതെ, ചോദ്യങ്ങൾ വളരെ ശേഷിക്കാതെ, വളരെ വ്യക്തമായി ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മറിയ ദൂതനോട് സംസാരിച്ചത്, ദൂതൻ മറിയോട് സംസാരിച്ചത്, ദൈവത്തിൻ്റെ ദൂതൻ അവളെ ബലപ്പെടുത്തിയത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമല്ല, ഇവിടെ യോഹന്നാനെയും യേശുവിനെയും തമ്മിൽ യോജിപ്പിക്കുവാൻ ലൂക്കോസ് പരിശ്രമിച്ചിട്ടുണ്ട്. ഇവരെ തമ്മിൽ അവരുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് എന്നുള്ളത് ഈ വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തുവാൻ ലൂക്കോസ് പരിശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. 2 വളരെ ലൂക്കോസിൻ്റെ സുവിശേഷം 2 യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അവിടെ യേശുവിനെയും കൊണ്ട് യേശുവിൻ്റെ അമ്മ മറിയയും ജോസഫും കൂടെ ദൈവാലയത്തിൽ ചെല്ലുന്നതും, ദൈവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ 2 വ്യക്തികളെയും നമുക്കവിടെ കാണുവാൻ സാധിക്കും. നോക്കൂ, അത് ലൂക്കോസിൻ്റെ സുവിശേഷം 2 നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകം എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് നോക്കൂ എന്ന് പറയുമ്പോൾ ആ വേദഭാഗം നിങ്ങൾ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2:22 വേദഭാഗങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 2:22 വേദഭാഗങ്ങൾ, മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാങ് കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. യെരുശലേമിൽ ശിമ്യോൻ എന്നു പേരുള്ളൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നീതിമാനും ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായി ഉണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു യേശുവെന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന് ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അത് കഴിഞ്ഞ് ഹന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകി അവളെക്കുറിച്ചും വളരെ ക്ലിയറായി എഴുതിയിട്ടുണ്ട്. ആശേർ ഗോത്രത്തിൽ നോക്കിയാ ഫെനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സിയെന്നവളുമായിരുന്നു. ലൂക്കോസിൻ്റെ ചരിത്ര വിവരണം നാം മനസ്സിലാക്കിയാൽ സൂക്ഷ്മശോധന ചെയ്ത ശേഷം ലഭ്യമായി, വളരെ റിസർച്ച് ചെയ്ത ശേഷം എഴുതിയിട്ടുള്ളതാണ്. ആ ഏത് ഗോത്രത്തിൽപ്പെട്ടതാണ്, ആരുടെ മകളാണ്, ഏത് ഗോത്രത്തിൽപ്പെട്ടാണ് ആ മനുഷ്യൻ, ആരുടെ മകനാണ്, ഈ വിഷയങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് നാം കാണുക. ഇവിടെ ഈ യേശുവിൻ്റെ ജനനം അവിടെ ആ പ്രദേശത്ത് ഇടയന്മാർ കിടന്നിരുന്നത് കാവൽ കാത്ത്. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അരിയ വന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി, അവർ ഭയപരവശരായത് ഇതെല്ലാം ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ രണ്ട് കാര്യം ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് രണ്ട് അസാധ്യതകളുടെ സാധ്യതകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, മച്ചിയും വൃദ്ധയുമായ ഒരു സ്ത്രീ ദൈവത്തിൻ്റെ വചന നിവർത്തിക്കായി വരുവാനുള്ള ഒരു ദൈവപുത്രൻ്റെ വഴി ഒരുക്കുന്നതിന് വേണ്ടി ഒരസാധാരണ മനുഷ്യന് ഭൂമിയിൽ ജന്മം നൽകുന്നു. അസാധ്യം. എലിസബത്ത് വൃദ്ധയായി, ഇനിയും അവൾ പ്രസവിക്കയില്ലെന്ന് ലോകം മുഴുവൻ വിധിച്ചു. എല്ലാ നിയമങ്ങളും അവസാനിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതാ അത്ഭുതകരമായ ദൈവ ശക്തി. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിലും സാറായിയെക്കുറിച്ച്, പിന്നെ സാറായിയെക്കുറിച്ച് ഈ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. അവൾ മച്ചിയായിരുന്നു, വൃദ്ധയായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപാടിലൂടെ ഒരു മകനെ പ്രസവിച്ചു, ഇസഹാക്ക് എന്ന് പേരിട്ടു. അസാധ്യങ്ങളുടെ സാധ്യതകൾ ദൈവകരങ്ങളാൽ സാധ്യമാകുന്നു എന്നാണ് ഈ ഭാഗങ്ങൾ തെളിയിക്കുന്നത്. ദൈവം ചോദിച്ച ചോദ്യം ഇവിടെയും വ്യക്തമാണ്, യഹോവയാൽ അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രിയ കേൾവിക്കാരെ, അസാധ്യമെന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിത്തള്ളിയവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്താൽ സർവവും സാധ്യമാണെന്ന് ഗ്രഹിച്ചു കൊള്ളണം. അതുപോലെ തന്നെ അസാധ്യമായ ഒന്നാണ് കന്യക പുരുഷനെ കൂടാതെ ഗർഭിണിയാകുക എന്നുള്ളത്. ഈ രണ്ട് കാര്യവും രണ്ടും, ദൂതൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശബ്ദം, പ്രവചനത്തിൻ്റെ നിവൃത്തി, വൃദ്ധയും ആ വളരെ വയസ്സിയെന്ന വൃദ്ധ ഗർഭിണിയായതോ അത്ഭുതമാണെങ്കിൽ അതിനെപ്പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും വലിയ അത്ഭുതമാണ് ഒരു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു എന്നുള്ളത്. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് അവിടെ തെളിയിക്കുന്നു. യോഹന്നാൻ്റെ പ്രസംഗം, അദ്ദേഹം കടന്നു വന്നു, പ്രസംഗം അങ്ങ് ആരംഭിക്കുകയാണ്. തൻ്റെ പ്രസംഗം എന്താണ്? മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു. ആ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ, മത്തായി സുവിശേഷകൻ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. കർത്താവിന് സ്തോത്രം. വഴി ഒരുക്കുന്നവൻ രണ്ട് വിഷയങ്ങൾ പ്രസംഗിച്ചു, മൂന്നാമതൊരു വിഷയത്തെ ചൂണ്ടിക്കാണിച്ചു. ഒന്ന് സ്വർഗരാജ്യം, മറ്റൊന്ന് മാനസാന്തരം, മൂന്നാമത് വരുവാനുള്ളവൻ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും അഭിഷേകം ചെയ്യും. യോഹന്നാൻ്റെ അഥവാ സ്നാപക യോഹന്നാൻ്റെ ശക്തമായ പ്രസംഗം, സ്വർഗരാജ്യം, മാനസാന്തരം, പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നവൻ എൻ്റെ പിന്നാലെ വരുന്നു. നമുക്ക് അടുത്ത ദിവസം യോഹന്നാൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന വിഷയമായ മാനസാന്തരം, ദൈവരാജ്യം ആദിയായവയെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.